ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കോടതി വഴിയോ ഉപയോഗം വഴിയോ വഖഫായ സ്വത്തുക്കൾ വഖഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് സുപ്രീംകോടതി നിരീക്ഷണം. ഹർജികളിൽ വാദം നാളെയും തുടരും. ലഹരിക്കെതിരെ സംസ്ഥാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടികളുടെയും മത മേലധ്യക്ഷന്മാരുടെയും പിന്തുണ ഉറപ്പാക്കിയതായി മുഖ്യമന്ത്രി. സുപ്രീംകോടതിയുടെ 52-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ പേര് ശുപാർശ ചെയ്തു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 245% വരെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക. ബീജിംഗിന്റെ നടപടികളെ ന്യായീകരിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. മഹാമാരികൾക്കെതിരെ ലോകത്തെ സജ്ജമാക്കാൻ ചരിത്രപരമായ കരാറിന് അന്തിമരൂപം നൽകി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കോടതി വഴിയോ ഉപയോഗം വഴിയോ വഖഫായ സ്വത്തുക്കൾ വഖഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷണം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. എക്സ് ഒഫീഷ്യോ അംഗമൊഴികെ വഖഫ് ബോർഡിലെയും സെൻട്രൽ വഖഫ് കൌൺസിലിലെയും എല്ലാ അംഗങ്ങളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരിക്കണമെന്ന് കോടതി പറഞ്ഞു. ഹർജികളിൽ നാളെയും വാദം തുടരും. കോടതി ഉന്നയിച്ച വാദങ്ങളിൽ തങ്ങളുടെ ഭാഗം സാധൂകരിക്കുന്ന വസ്തുതകൾ തയ്യാറാക്കാൻ കൂടുതൽ സമയം വേണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് നാളെയും ഹർജിയിൽ വാദം തുടരാൻ കോടതി തീരുമാനിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന മതമേലധ്യക്ഷന്മാരുടെ യോഗത്തിനും സർവകക്ഷി യോഗത്തിനും ശേഷമാണ് തീരുമാനം. ലഹരി വ്യാപനം തടയുന്നതിന് ജൂൺ മാസം മുതൽ വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കേന്ദ്രീകരിച്ച് നടത്തുന്ന ക്യാമ്പയിനിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ഒരാളെയും ലഹരിക്ക് വിട്ടുകൊടുക്കില്ല, ഇത്തരമൊരു പൊതുബോധത്തോടെയുള്ള ഇടപെടലുകൾ ഉറപ്പുവരുത്തണമെന്നാണ് ഇരു യോഗങ്ങളും ഏകണ്ഠമായി തീരുമാനിച്ചത്. ഈ മാസവും അടുത്ത മാസവും ക്യാമ്പയിന് വ്യാപകമായി ഒരുക്കം നടത്തണം. ജൂൺ മാസത്തിലാണ് വിപുലമായ ക്യാമ്പയിനിലേക്ക് പോവുക. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഊന്നിയാണ് പ്രധാനമായും ക്യാമ്പയിൻ നടക്കുക.
2024-25 കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയിൽ 5.5% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം. രാജ്യത്തിന്റെ മൊത്തം കയറ്റുമതി 820.93 ബില്യൺ ഡോളറിലെത്തി. രാജ്യത്തിന്റെ മൊത്തം ഇറക്കുമതി 915.19 ബില്യൺ ഡോളറാണ്. ഈ വർഷം മാർച്ചിൽ ഇന്ത്യയുടെ വ്യാപാര കമ്മി 21.54 ബില്യൺ ഡോളറായി വർദ്ധിച്ചു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 245% വരെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര സംഘർഷം കൂടുതൽ രൂക്ഷമായേക്കും. സൈനിക ബഹിരാകാശ സെമി കണ്ടക്ടർ വ്യവസായങ്ങൾക്ക് നിർണായകമായ വസ്തുക്കളുടെ കയറ്റുമതിയിൽ ചൈന അടുത്തിടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള നടപടിയാണിതെന്ന് വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ബീജിംഗിന്റെ നടപടികൾ നീതിയുക്തവും നിയമപരവുമാണെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിൽ സമ്മർദ്ദവും ഭീഷണിപ്പെടുത്തലും നിർത്തണം മെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാൻ പ്രതികരിച്ചു. മഹാമാരികൾക്കെതിരെ ലോകത്തെ സജ്ജമാക്കുന്നതിനുള്ള ചരിത്രപരമായ കരാറിന് ലോകാരോഗ്യ സംഘടന അന്തിമരൂപം നൽകി. 3 വർഷത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാറിന് അന്തിമരൂപമായത്. നിയന്ത്രണങ്ങൾ, ലൈസൻസിംഗ് കരാറുകൾ, ധനസഹായ വ്യവസ്ഥകൾ എന്നിവയിലൂടെ സാങ്കേതിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് കരാറിന്റെ ലക്ഷ്യം. മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യ സമീപനവും ആഗോള വിതരണ ശൃംഖലയും സ്ഥാപിക്കും. എന്നാൽ വികസ്വര രാജ്യങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് അംഗങ്ങൾക്കിടയിൽ ഭിന്ന അഭിപ്രായമായിരുന്നു. ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ പേര് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ശുപാർശ ചെയ്തു. സുപ്രീംകോടതിയിലെ ഏറ്റവും മുതിർന്ന 2-ാമത്തെ ജഡ്ജിയാണ് ജസ്റ്റിസ് ഗവായ്. കേന്ദ്ര നിയമ മന്ത്രാലയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 52-ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഗവായ് ചുമതലയേൽക്കും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കാലാവധി അടുത്ത മാസം 13-ന് അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യത്തുടനീളമുള്ള സ്കൂളുകളിൽ സടക് സുരക്ഷാ അഭിയാൻ വ്യാപിപ്പിക്കും. ഇതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയവുമായി സഹകരിച്ച് പ്രവർത്തിക്കും. റോഡ് സുരക്ഷ എന്ന വിഷയത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. സ്കൂൾ തലത്തിൽ തന്നെ റോഡ് സുരക്ഷാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുകയും ഉത്തരവാദിത്തമുള്ള ഡ്രൈവിംഗ് പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. ഗുജറാത്തിലെ ലോത്തലിൽ നിർമ്മിക്കുന്ന ദേശീയ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സിന്റെ പ്രവർത്തന പുരോഗതി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിലയിരുത്തി. കോംപ്ലക്സിന്റെ ആദ്യഘട്ട നിർമ്മാണം ഈ വർഷം പൂർത്തിയാകുമെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
आज यहां तो ये नेशनल मैरिटाइम हेरिटेज कॉम्प्लेक्स में तो आए हैं और पहला जो भाग जो है वो मेरे ख्याल से साल के अंत तक पहला भाग खत्म हो जाएगा. मुझे पूरा विश्वास है कि ये प्रोजेक्ट बहुत अच्छा निकलेगा और उस माने स्केल पे बनेगा और उसकी जो पूरी जो रचना जो होगी वो ऐसी रचना होगी जो पब्लिक को भी समझ आएगा. देश को बहुत गर्व होगा इस संग्रहालय पे.
ചരിത്ര പ്രാധാന്യമുള്ള ലോത്തലിൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് പൂർത്തിയാകുന്നതോടെ സമുദ്രമേഖലയിൽ രാജ്യത്തിന്റെ നില ശക്തിപ്പെടുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ അക്രമത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ദേശീയ വനിതാ കമ്മീഷൻ അന്വേഷണ സമിതി രൂപീകരിച്ചു. വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സമിതി പ്രദേശങ്ങൾ സന്ദർശിച്ച് ജില്ലാ മജിസ്ട്രേറ്റുമായും പോലീസ് സൂപ്രണ്ടുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ യാത്രയുടെ 172nd വാർഷികത്തെ അനുസ്മരിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. 1853 April 16 മഹാരാഷ്ട്രയിലെ ബോറി ബന്ദറിൽ നിന്ന് താനെയിലേക്കാണ് ആദ്യ ട്രെയിൻ പുറപ്പെട്ടത്. ഇന്ത്യൻ റെയിൽവേയുടെ പിറവിയെ അടയാളപ്പെടുത്തുന്ന രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ് ഈ ദിനമെന്ന് കേന്ദ്രമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. രാജ്യത്ത് ആദ്യമായി ട്രെയിനിനുള്ളിൽ ATM പ്രവർത്തനക്ഷമമാക്കി സെൻട്രൽ റെയിൽവേ. മുംബൈ മൻമത് പഞ്ചവടി എക്സ്പ്രസിനുള്ളിലാണ് ATM സ്ഥാപിച്ചത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ന്യൂഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ നാളെ പെസഹ ആചരിക്കും. കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം അവസാന അത്താഴവേളയിൽ അവരുടെ കാലുകൾ കഴുകിയതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. നാളെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങുമുണ്ടാകും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം ശക്തമാക്കുന്നതിനും സ്വതന്ത്ര വ്യാപാര കരാർ എത്രയും വേഗം അവസാനിപ്പിക്കുന്നതിനും ഇന്ത്യയ്ക്ക് പിന്തുണയറിയിച്ച് ഫിൻലൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് പിന്തുണയറിയിച്ചത്. യുക്രൈനിലെ സാഹചര്യം ഉൾപ്പെടെ ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറി. ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയെ തുടർച്ചയായ രണ്ടാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്തു. വാദ്രയുടെ കമ്പനി ഗുരുഗാമിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് കേസ്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതിയാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധിച്ച് കോൺഗ്രസ്. പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് നടപടിയെന്ന് കോൺഗ്രസ് നേതാക്കൾ വിമർശനമുന്നയിച്ചു. എന്നാൽ ED ഭയപ്പെടുത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL എക്സാലോജിക് പണമിടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ്. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലെ പേരുകൾ കേന്ദ്ര സർക്കാർ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ചില്ലറ പണപ്പെരുപ്പം 4.6% കുറഞ്ഞു. 6 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പ് നിരക്ക് 3.34% കുറഞ്ഞെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കുന്നതിൽ സർക്കാരിന്റെ തന്ത്രപരമായ ഇടപെടൽ നിർണായകമായെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പഞ്ചാബിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം മയക്കുമരുന്ന് കടത്തുന്നതിനിടെ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പിടികൂടി. അതിർത്തി സുരക്ഷാ സേനയും സംസ്ഥാനത്തെ സ്പെഷ്യൽ ഓപ്പറേഷൻ സെല്ലും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോടതി വഴിയോ ഉപയോഗം വഴിയോ വഖഫായ സ്വത്തുക്കൾ വഖഫ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കരുതെന്ന് സുപ്രീംകോടതി നിരീക്ഷണം. ഹർജികളിൽ വാദം നാളെയും തുടരും. ലഹരിക്കെതിരെ സംസ്ഥാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രീയ പാർട്ടികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും പിന്തുണ ഉറപ്പാക്കിയതായി മുഖ്യമന്ത്രി. സുപ്രീംകോടതിയുടെ 52nd ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായിയുടെ പേര് ശുപാർശ ചെയ്തു. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 245% വരെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്ക. ബീജിംഗിന്റെ നടപടികളെ ന്യായീകരിച്ച് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. മഹാമാരികൾക്കെതിരെ ലോകത്തെ സജ്ജമാക്കാൻ ചരിത്രപരമായ കരാറിന് അന്തിമരൂപം നൽകി ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടി രാജസ്ഥാൻ റോയൽസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.